നമ്മിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമാകുന്നത് ദൈവസ്വരം തിരിച്ചറിയുമ്പോഴാണ്. സ്വജീവിതത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നു. തങ്കച്ചൻ തുണ്ടിയിൽ എഴുതുന്നു, ദൈവസ്വരം എങ്ങനെ തിരിച്ചറിയാം? ദൈവം നമ്മോട് സംസാരിക്കുന്നത് തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചിലപ്പോൾ വചനം വായിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ വചനം ശ്രവിക്കുമ്പോഴാകാം, അതുമല്ലെങ്കിൽ ഒരു സദ്ഗ്രന്ഥത്തിലൂടെയാകാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ പരിഹാസങ്ങളിലൂടെ പോലും ആകാം. ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ പറയുന്നു, പിന്നെ വേറൊരു രീതിയിൽ. എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല. ജോബ് 33:14. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഹെബ്രായർ 1:1-2 വാക്യങ്ങൾ. ഇവ തിരിച്ചറിഞ്ഞാൽ, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് കൂടുതൽ വളരാനും മറ്റുള്ളവരെ വളർത്താനുമാകും. ആദ്യകാലങ്ങളിൽ ഞാൻ ശാലോം പ്രസിദ്ധീകരണങ്ങളുടെ ഏജൻസി എടുത്ത് പ്രവർത്തിക്കുന്ന സമയം ഏജൻസി കൂട്ടായ്മയിൽ ക്ലാസ് എടുക്കാൻ വന്ന ബ്രദർ ഇപ്രകാരം പറഞ്ഞു, ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരു എഴുത്തുകാരനെ കർത്താവ് ഉയർത്തുന്നു. എഴുത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പോലും അറിയില്ലെങ്കിലും ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അത് ഞാൻ തന്നെയാണെന്ന്. അക്കാലഘട്ടങ്ങളിൽ എനിക്ക് സദ്ഗ്രന്ഥങ്ങളുടെ വലിയൊരു ശേഖരമുണ്ടായിരുന്നു. ഒരിക്കൽ പുതുതായി മാറിവന്ന ഇടവക വികാരിയച്ഛനെയും കൊണ്ട് ഭവന സന്ദർശനത്തിന് വന്നപ്പോൾ അന്നത്തെ കമ്മിറ്റിക്കാരൻ എൻ്റെ പുസ്തകശേഖരം അച്ഛനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അച്ഛൻ വായിക്കുന്നതിലും കൂടുതൽ വായിക്കുന്ന ആളാ, എഴുതാനുള്ള കഴിവുണ്ട്, പക്ഷേ എഴുതാത്തത് തൂലികാനാമം കിട്ടാത്തതുകൊണ്ടാണ്. ഇതൊരു പരിഹാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ പിന്നീടൊരിക്കൽ ഒരാൾ വീട്ടിൽ വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇത്രയുമൊക്കെ വായിക്കുന്ന ആളല്ലേ, എഴുതാൻ ശ്രമിച്ചുകൂടെ? ഞാൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കയ്യക്ഷരം മോശമാ. അദ്ദേഹം പറഞ്ഞു, നാം എഴുതുന്ന കയ്യക്ഷരത്തിലല്ല പ്രസിദ്ധീകരിക്കുന്നത്. ശാലോം കൂട്ടായ്മയിൽ നിന്ന് പറഞ്ഞതും ഇടവക കമ്മിറ്റിക്കാരൻ പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞതും കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ദൈവസ്വരമാണ്. തന്നെയുമല്ല, ഒരു തൂലികാനാമം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അങ്ങനെ ഞാനൊരു ലേഖനമെഴുതി. അതിൻ്റെ അടിയിൽ എൻ്റെ വിലാസവും കൂടി വച്ചു. ആ ലേഖനം തങ്കച്ചൻ തുണ്ടിയിൽ എന്ന തൂലികാനാമത്തിൽ പുറത്തു വന്നു. അങ്ങനെ എനിക്കൊരു തൂലികാനാമം കിട്ടി. എനിക്ക് സന്തോഷമായി. ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, തൂലികാനാമം കിട്ടി, ഇനി എഴുത്ത് തുടരാം. അങ്ങനെ ഏതാണ്ട് 35 മാധ്യമങ്ങളിൽ എഴുതാനും 35 പുസ്തകങ്ങൾ എഴുതാനും ദൈവം കൃപ നൽകി. നല്ല പുസ്തകങ്ങൾ വാങ്ങി പ്രചരിപ്പിച്ച് നടന്ന കാലം ഞാനൊരു എഴുത്തുകാരനോട് ഇപ്രകാരം പറഞ്ഞു, എനിക്കും ഇതുപോലെ പുസ്തകങ്ങൾ എഴുതണമെന്നാഗ്രഹമുണ്ട്. അന്ന് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എന്നേക്കാൾ പുസ്തകങ്ങൾ താങ്കൾ എഴുതും. അതും ഒരു പ്രവചനമായിരുന്നു. വചനം കേൾക്കാൻ ആ കാലഘട്ടങ്ങളിൽ ഓടി നടക്കുമായിരുന്നു വചനത്തോടുള്ള ദാഹത്താൽ. ഒരിക്കൽ ഒരു ബ്രദറിൻ്റെ വചനപ്രഘോഷണം എനിക്കിഷ്ടപ്പെട്ടു. അദ്ദേഹം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് സ്വകാര്യമായി ചോദിച്ചു, എന്താണ് ആഗ്രഹം? ഞാൻ ഇപ്രകാരം പറഞ്ഞു, എനിക്കൊരു വിശുദ്ധനാകണം, പിന്നെ ബ്രദറിനെ പോലെ ഒരു വചനപ്രഘോഷകൻ കൂടിയാകണം. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, രണ്ടാഗ്രഹങ്ങളും സാധിക്കും, പിന്നെ താങ്കൾ എന്നേക്കാൾ വലിയ വചനപ്രഘോഷകനുമായി മാറും. എനിക്കേറെ പ്രത്യാശ നൽകിയ വാക്കുകൾ. ഇപ്രകാരമൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മിൽ മാറ്റം വരുത്തണം. ഒരുദാഹരണം മാത്രം കുറിക്കാം. ആദ്യകാലങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഇപ്രകാരം മനസ്സിൽ പറയും, ഇതൊക്കെ അവനും അവളുമൊക്കെയായിരുന്നു കേൾക്കേണ്ടത്. കൂട്ടുകാരോടും ഇപ്രകാരം പറയുമായിരുന്നു. പിന്നീട് ഞാൻ ആ സത്യം മനസ്സിലാക്കി, ഇതൊക്കെ അവനും അവളുമല്ല, ഞാൻ തന്നെയാണ് കേൾക്കേണ്ടത്. എന്നോടാണ് ഈശോ സംസാരിക്കുന്നത്. ഇപ്രകാരം എൻ്റെ ചിന്താരീതി മാറിയതു മുതൽ എന്നിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായി. ദൈവം നമ്മോട് സംസാരിക്കുന്നത് തിരിച്ചറിയാനും അതനുസരിക്കാനും ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, ദൈവസ്വരം തിരിച്ചറിയാനും അതനുസരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കണമേ.